കസലി എന്ന പദത്തിന്റെ അർത്ഥം മടി എന്നാണ്. കസലാൻ എന്ന് പറഞ്ഞാൽ മടിയൻ എന്നാണ്. കുസാല എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്, മടിയന്മാർ എന്നാണ് അതിന്റെ അർത്ഥം. മടി എന്നത് അഹ്ലു സുന്നിയുടെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദാ ഉൽ ഖിതാൽ, ഒരു മനുഷ്യനെ കൊന്നുകളയുന്ന രോഗമാണ് മടി എന്നത്. രണ്ട്, അൽ മറദുൽ ഉലാൽ, മാരകമായ രോഗം. ഉലാൽ എന്നുള്ളത് ക്യാൻസറിനൊക്കെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിക്കുന്ന, കൊന്നുകൊണ്ടിരിക്കുന്ന, അതേപോലെയുള്ള മാരകമായ രോഗങ്ങളെക്കുറിച്ച് പ്രയോഗിക്കാറുള്ള ഒരു പദമാണ്. കസലി എന്നത് രോഗം. അപ്പൊ ആ രോഗത്തെക്കുറിച്ച് പണ്ഡിതന്മാർ രണ്ട് രൂപത്തിൽ പറഞ്ഞു. ഒന്ന്, അദ്ദാ ഉൽ ഖാതിൽ, മനുഷ്യനെ കൊന്നുകളയുന്ന, മനുഷ്യനെ നശിപ്പിക്കുന്ന രോഗം. രണ്ടാമത് പറഞ്ഞത് മാരകമായ രോഗം. എന്തുകൊണ്ട് അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ ഇത് പറഞ്ഞു? അതിന്റെ കാരണം, ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ ഷെറിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചിട്ടുണ്ട്. മടി എന്ന് പറയുന്ന ഷെറ്, അതൊരു ഷെറാണ്, വിഷയം ഗൗരവമുള്ള സംഗതിയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് ഒരു മനുഷ്യനെ കൊല്ലാൻ തക്കമുള്ള രോഗമാണ് മടി എന്നുള്ളത്. അവന്റെ ദുനിയാവും നശിപ്പിക്കും, ആഖിറവും നശിപ്പിക്കും, ഒരു സംശയമല്ല. പക്ഷെ നമ്മൾ അറിയാതെയായിരിക്കും മടി നമ്മളെ പിടികൂടുന്നത്. ഇപ്പൊ ക്ലാസ്സിൽ പല ആളുകളും വൈകിട്ടാണ് എത്തിയത്. ഇതിന്റെ ഒരു കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണം മടിയായിരിക്കാം, ഷറയായിട്ടുള്ള ഉദർകൾ ഉണ്ടാവും. നമ്മളറിയാതെ, ഒരു മനുഷ്യനറിയാതെ അവന്റെ ഉള്ളിൽ കടന്നു കയറി അവനെ നശിപ്പിക്കുന്ന ഒരു രോഗമാണ് മടി എന്നത്. അതുകൊണ്ട് നമ്മൾ മടിയന്മാരാകരുത് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ള ഒരു നസീഹത്ത്. നമ്മൾ മടിയന്മാരാകരുത്. പക്ഷെ പലരും മടിയന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് തരത്തിലുണ്ടത്. ഒന്ന്, ദുനിയാവിന്റെ കാര്യത്തിലും ആഖിറത്തിന്റെ കാര്യത്തിലും മടി കാണിക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ച് പിന്നെ പറയേണ്ട കാര്യമില്ല, അവർക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ തന്നെ മടിയാണ്, പിന്നെ ആഖിറത്തിന്റെ കാര്യം പറയേണ്ട കാര്യമില്ല. ഇതാണ് ഒരു ടീം, അവർക്ക് രണ്ടിലും മടിയാണ്. രണ്ടാമതൊരു വിഭാഗം ആളുകൾ ആഖിറത്തിന്റെ കാര്യത്തിലും മടിയന്മാരായിരിക്കും, ആഖിറത്തിന്റെ കാര്യത്തിൽ മടിയന്മാരായിരിക്കും, എന്നാൽ ദുനിയാവിന്റെ കാര്യത്തിൽ സജീവരായിരിക്കും, എന്നല്ല താല്പര്യം ഇൻട്രസ്റ്റുള്ള ആളുകളായിരിക്കും, അതിൽ ആവേശമുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇത് രണ്ട് രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കണം. ഇതിൽ ഒന്നാമത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവും ഇല്ല ആഖിറവുമല്ല, രണ്ടാമത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിന്റെ കാര്യത്തിൽ ആക്റ്റീവാണ്, എന്നാൽ ആഖിറത്തിന്റെ വിഷയം വരുമ്പോൾ മടിയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ, അപ്പൊ മനുഷ്യനെ കൊല്ലുന്ന ഈ രോഗം, മാരകമായ കസൽ എന്ന് പറയുന്ന രോഗം, ആ രോഗത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ദുആ ചെയ്തു. നിരവധി ദുആകൾ, ഒന്നല്ല, സിഹാഹുകളിൽ, സുനനുകളിൽ, മുസ്നദുകളിൽ നിരന്തരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചിട്ടുള്ള ഒരു ദുആയാണ് കസലിൽ നിന്നുള്ള രക്ഷ ചോദിച്ചുകൊണ്ടുള്ള ദുആ. അതിലൊന്ന് മാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി, അല്ലാഹുവേ കസലിൽ നിന്നും അജ്സിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. പിന്നെ അതിന്റെ ബാക്കി കുറെ ഉണ്ട്, ജുബിന്, ഹറമ, ഫിത്നത്തുൽ മഹ്യ വൽ മമാത്ത് മിൻ അദാബിൽ ഖബർ, ഇങ്ങനെയുള്ള വേറെയും റിപ്പോർട്ടുകളിൽ വേറെയും പദങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുന്നത്, ഇത് ഞാൻ വായിച്ചിട്ടുള്ളത് ബുഖാരിന്റെ റിപ്പോർട്ടാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി, അല്ലാഹുവേ അജ്സിൽ നിന്നും കസലിൽ നിന്നും ഞാൻ നിന്നോട് ഇസ്തിആദത്ത് ചോദിക്കുന്നു. അപ്പൊ ഇസ്തിആദത്ത് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും പ്രശ്നമാണ്, അജ്സും പ്രശ്നമാണ്, കസലും പ്രശ്നമാണ്. അത് ആഖിറത്തിന്റെ കാര്യത്തിലാണോ? പറയാനില്ല. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് അദ്ദാ ഉൽ ഖാതിൽ, മനുഷ്യനെ കൊന്നുകളയുന്ന രോഗമാണ് മടി എന്നുള്ളത്. അത് അവന്റെ ആഖിറത്തിനെ നശിപ്പിക്കുമെന്ന് പറയാനുള്ള കാരണം. ഇനി എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇതിൽ നിന്ന് ഇസ്തിആദത്ത് ചോദിച്ചു? എന്താണ് അജസും കസലും തമ്മിലുള്ള വ്യത്യാസം? അത് രണ്ടും മനസ്സിലാക്കണം, അപ്പോൾ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ കാര്യങ്ങൾ എന്നുള്ളത് ഒരു തമാശയാണ്, അതുകൊണ്ട് തന്നെ മടിയാണ്, പല കാര്യങ്ങളും ചെയ്യാനും മടിയാണ്. അജസും കസലും, കസലും തമ്മിലുള്ള വ്യത്യാസം, അജസ് എന്ന് പറഞ്ഞാൽ അദമുൽ ഖുദറ, അയാൾക്കത് ചെയ്യാനുള്ള കഴിവില്ല, ശേഷിയില്ല, തോക്കത്തില്ല, അതാണ് അജസ്. അത് പ്രശ്നമാണ്, ചിലപ്പോൾ ഉദരുണ്ടാവും. അതിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂൽ രക്ഷ ചോദിച്ചു, മനസ്സിലാണ്ടല്ലോ. അജസ് എന്ന് പറഞ്ഞാൽ ദുർബലത എന്നാണ് ഇതിന്റെ അർത്ഥം. അതും കസലും തമ്മിലുള്ള വ്യത്യാസം, അജസ് എന്ന് പറഞ്ഞാൽ ഇബ്നു ഹജർ പറയുന്നു, അൽ ഫർഖു ബൈനൽ അജസി വൽ കസലി അന്നൽ കസല തർക്കു ശൈഇ മഅൽ ഖുദറ അലൽ അഖദി ഫി അമലിഹി വൽ അജസു അദമുൽ ഖുദറ. മടി എന്ന് പറഞ്ഞാൽ ആ കാര്യം ചെയ്യാനുള്ള തോക്കത്ത് കൂവത്ത് അയാൾക്കുണ്ട്, കഴിവ് അയാൾക്കുണ്ട്, പക്ഷെ അയാൾ ചെയ്യൂല, ഇതാണ് മടി, കസൽ. അജസ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള കൂവത്ത് കുതിർത്ത് അയാൾക്കില്ല, മനസ്സിലായിണ്ടല്ലോ. അജസും പ്രശ്നമാണ്, കസലും പ്രശ്നമാണ്, മാരകമാണ് കസൽ. അജസ് എന്ന് പറഞ്ഞാൽ ദുർബലതയാണ്, അയാൾക്ക് അത് ചെയ്യാനുള്ള കഴിവില്ല, അയാൾ എന്താ ചെയ്യുന്നത്? അതിന് ചിലപ്പോൾ ഉദരുണ്ടാവും, ഉദരുണ്ട്, അതിന്റെ വിശദീകരണങ്ങൾ വേറെ വന്നിട്ടുണ്ട്, അയാൾക്ക് അത് ചെയ്യാനുള്ള കഴിവില്ല. കസൽ അതല്ല, ചെയ്യാനുള്ള കഴിവുണ്ട്, ഉലമാക്കൾ അതിന് നിർവചനം പറഞ്ഞത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതിൽ അലംഭാവം കാണിക്കുക, ഉദാസീനത കാണിക്കുക, മടി കാണിക്കുക, ഇതാണ് കസൽ എന്ന് പറഞ്ഞാൽ. ഇമാം നബവി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അദമു ഇൻബിആസിൻ നഫ്സിൽ ഖൈരി വഖില്ലത്തു റഅബത്തി ഫീഹിമാ ഇംകാനിഹി. ഒരാൾക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്, അതുണ്ടായിരിക്കുന്നതോടൊപ്പം നല്ല കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതിൽ താല്പര്യമില്ലാതിരിക്കുക, അതിൽ ഉന്മേഷമില്ലാതിരിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കുക. അതാണ് ഇമാം നബി റഹ്മത്തുള്ളാഹി അതിനെ കുറിച്ച് പറഞ്ഞത്. ഇബിൻ വത്തോൽ റഹ്മത്തുള്ളാഹി പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടിൽ നിന്നും രക്ഷ ചോദിച്ചു. കാരണം ലിഅന്നഹുമ അത് രണ്ടും അജസും കസലും യംനഅനിൽ അബ്ദ മിൻ അദായി ഹുഖൂഖില്ലാഹി വഹുഖൂഖി നഫ്സിഹി വഅഹ്ലിഹി. അത് രണ്ടും അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ ഒരാളെ തടയും. നമ്മളെ തടയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക, നമ്മൾ മടിയന്മാരാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അത് രണ്ടും കസൽ എന്ന് പറഞ്ഞാൽ അവന് കഴിവില്ല, അല്ല പിന്നെ അജിസ് എന്ന് പറഞ്ഞാൽ ദുർബലതയാണ്, അത് പോട്ടെ എന്ന് കരുതുക. മടിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും സംഗതി ഒന്നാണ്, പക്ഷെ കസലാണ് ഗൗരവം, അതാൾക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവര് മത്തല്ലതിനെ വിശദീകരിക്കുകയാണ്, അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ, തന്നോട് തന്നെയുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ, തന്റെ കുടുംബത്തോടുള്ള ബാധ്യതകൾ നിർവഹിക്കാൻ മടി അവനെ തടയും. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ആര്? ഇബ്നു വത്തോൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, കസൽ എന്ന് പറഞ്ഞാൽ അത്തസാഖുലു വത്തറാഹി അലംഭാവം കാണിക്കലാണ്, ആലസ്യം കാണിക്കലാണ്. മിംബാ എംബഗി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അതിൽ അലംഭാവും മടിയും കാണിക്കലാണ്. മാല കുദറത്തി, അത് ചെയ്യാനുള്ള കഴിവ് അയാൾക്കുണ്ട്. ആ കസലിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂല് അള്ളാഹ് രക്ഷ ചോദിച്ചു. കസലിൽ നിന്ന് രക്ഷ ചോദിച്ചത് ആരാണ്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. മുനാവി ഇതിനെ വിശദീകരിച്ചു, എന്നിട്ട് പറയാണ്, വഹുവ അദമു ഇൻബിയാസി നഫ്സിൽ ലിൽ ഫിഇലിൽ ഖൈരി. ഖൈറ് ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാതിരിക്കുക. അതുകൊണ്ടാണ് ഇത് ഗുരുതരമായ രോഗമാണെന്ന് പറഞ്ഞത്. നന്മ ചെയ്യാൻ താല്പര്യമില്ലാതെ, അതിലൊരു ഇൻട്രസ്റ്റ് ഇല്ല, അതിൽ താല്പര്യമില്ലാതിരിക്കുക. എന്നിട്ട് പറയാണ്, വൽ ആജിസു മഅദൂറുൻ. അജിസ് പറഞ്ഞല്ലോ, ആജിസ് കഴിവില്ലാത്തവൻ ചിലപ്പോൾ അവന് ഉതിരുണ്ടാവും. വൽ കസ്ലാൻ ലാ, എന്നാൽ മടിയനെ സംബന്ധിച്ചിടത്തോളം അവന് ഉതിരില്ല. അപ്പൊ ഇത് ആഖിറത്തിന്റെ കാര്യത്തിലാണെങ്കിലോ? ആഖിറത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഉലമാക്കൾ പറഞ്ഞു നാല് പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഒന്ന്, ഒരാൾ മടിയനാണോ, തീർച്ചയായും അയാളെ നിർബന്ധ കാര്യങ്ങളിൽ വീഴ്ച വരുത്തും, ഫറളുകളിൽ പോലും അയാളെ വീഴ്ച വരുത്തും. അത് അജിസ് കൊണ്ടാണോ? അല്ല, കസലുകൊണ്ട്. വീഴ്ച വരുത്തും എന്ന് മാത്രമല്ല, തീരെ ഒഴിവാക്കും. ഫുറൂദുകൾ പോലും ഒരാൾ ഒഴിവാക്കും, മടിയന്മാർ ഒഴിവാക്കും. ഒന്ന്, ഫുറൂദുകൾക്ക് പ്രശ്നമായി. രണ്ടാമത്തത് സുന്നത്തുകൾ, നവാഫിലുകൾ. ചില ആളുകളുടെ ജീവിതത്തിൽ സുന്നത്തുകൾ തീരണ്ടാവില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം, സുന്നത്തുകൾ തീരണ്ടാവില്ല. സുന്നത്തുകൾ ഒരാൾ ഒഴിവാക്കുന്നത് കസലുകൊണ്ടായിരിക്കും, രണ്ടെണ്ണായി. മൂന്നാമത്തത് എൽമ്, ഖുറാൻ പഠിക്കുക, ഹദീസ് പഠിക്കുക, അതിൽ നിന്ന് ഒരാൾ തടയുന്നത് കസലായിരിക്കും. അജസ് ഉണ്ടാകും, അതിന് ചിലപ്പോൾ ഉതിരുണ്ടാകും, കസലായിരിക്കും, മടിയായിരിക്കും. അടുത്തത് ദഅവത്തുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ദഅവത്തിന്റെ ഫീൽഡിൽ ചില ആളുകളെ കാണൂല, എന്തായിരിക്കും? മടിയായിരിക്കും. ഈ മടി, ഇതാണ് പറഞ്ഞത് എന്ത്, ഇത് ക്യാൻസറിനെ പോലെ ഒരാളെ നശിപ്പിക്കുന്ന, ഒരു മനുഷ്യനെ കൊല്ലുന്ന മാരകമായിട്ടുള്ള രോഗമാണ്. ഇനി ചില ഉദാഹരണങ്ങൾ. ഇപ്പൊ നിസ്കാരം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പുരുഷനാണെങ്കിൽ അവൻ ജമായത്തായിട്ട് നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഒരാൾ സുബഹിന്റെ ടൈമാണ്, ബാങ്ക് കെട്ടും, അയാൾ പള്ളിക്ക് പോകുന്നില്ല, അയാളെ വീട്ടിൽ വെച്ചിട്ട് നിസ്കരിച്ചു. എന്താ കാരണം? അജിസ് ആണോ കസലാണോ? കസലാണ്. അങ്ങനെയാണ് ജമായത്തുകൾ ഒഴിവാക്കാൻ തുടങ്ങി. പിന്നെ പല സമയങ്ങളിലായിട്ട് ചില നിസ്കാരങ്ങൾ തന്നെ ഒഴിവാക്കാൻ തുടങ്ങി, സുബ് ഒഴിവാക്കാൻ തുടങ്ങി, പിന്നെ ചിലക്ക് ഇഷ ഒഴിവാക്കാൻ തുടങ്ങി, ചിലപ്പോൾ അസ്ർ ഒഴിവാക്കും. അങ്ങനെ ഫർള് തന്നെ ഈ മടി കൊണ്ട് അയാളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോയി. ആ മടി അയാളെ നശിപ്പിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, ഇത് ഗൗരവമുള്ളൊരു സംഗതിയാണ്, അയാളെ മടിയനായി തീരാണ്. ഹജ്ജ് ഉംറ ജീവിതത്തിലൊരിക്കൽ നിർബന്ധമാണ്. ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ്, അതിന് പണം ചെലവാക്കണം, യാത്ര പോകണം, യാത്രയിൽ വരുന്ന പ്രശ്നങ്ങൾ, അവിടെ റൂം എടുക്കണം, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങണം, കുറെ മിന, കുറെ മുസ്ദലിഫ, കുറെ അറഫ, കുറെ സായ്, സഫ, മർവ, അങ്ങോട്ടും ഇങ്ങോട്ട് അജലസ്വദിന്, തവാഫ്, ഇതൊക്കെ പാടെ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പോകണില്ല, ഉംറ ചെയ്യണില്ല തീരുമാനിക്കണം, ഹജ്ജ് ചെയ്യണില്ല തീരുമാനിക്കണം. ഇത് അജിസാണോ കസലാണോ? എല്ലാ സൗകര്യങ്ങളും അയാൾക്കുണ്ട്, ഹജ്ജിന്റെ എല്ലാ ഷർത്തുകളും നിർബന്ധമാകാനുള്ള എല്ലാ ഷർത്തുകളും അയാൾക്ക് ഒത്തുവന്നിട്ടുണ്ട്, പക്ഷെ മടി കാരണത്താൽ ഹജ്ജ് ഒഴിവാക്കുക, ഉംറ ഒഴിവാക്കുക. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള ഫർളുകൾ പോലും ഒരാൾ മടി കൊണ്ട് ഒഴിവാക്കുന്നുണ്ടെങ്കിൽ മടി മനുഷ്യനെ നശിപ്പിക്കും, മനുഷ്യനെ കൊല്ലും എന്ന് പറഞ്ഞത് എത്ര സത്യമാണ്. സുന്നത്തായ കാര്യങ്ങളിലേക്ക് വരും. നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാറുകൾ, അത് അറിയാത്ത ആളുകൾ ആരാളെ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരീകല അല്ലെങ്കിൽ 10, അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതൊരാൾ ഒഴിവാക്കുന്നത് അജിസ് കൊണ്ടാണോ കസൽ കൊണ്ടാണോ? നമ്മൾ ഗൗരവപൂർവ്വം ആലോചിക്കണം. റവാത്തി പുസ്കാരങ്ങൾ അജിസ് ആണോ കസലാണോ? അദ്കാർ സ്വഭാവൽ മസ, രാവിലെ ചൊല്ലേണ്ട അദ്കാറുകള്, വൈകുന്നേരം ചൊല്ലേണ്ടത്. പല ആളുകളും അത് ഇഫ്ലാക്കിയിട്ടുണ്ടായിരിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾ അത് ഇഫ്ലാക്കിയിട്ടുണ്ടായിരിക്കും. അത് ചൊല്ലാതിരിക്കാനുള്ള കാരണം അജിസ് ആണോ, ദുർബലതയാണോ, കസലാണോ? ഇങ്ങനെ എല്ലാ കാര്യത്തിലും പിന്നില്. ഇനി ദൈവത്തിന്റെ കാര്യം പറയണമെങ്കിലോ, എൽമ പഠിക്കുന്ന കാര്യം പറയണമെങ്കിലോ, ഇപ്പൊ നമ്മളിവിടെ നോമ്പുറ എന്തെല്ലാം പണി അതിനെടുക്കണം, ഒരാൾ ചിന്തിക്കണം. അതിന് സാധനങ്ങൾ വാങ്ങണം, പർച്ചേസ് ചെയ്യണം, അതിൻ്റെതായ സ്ഥലത്ത് പോകണം, അത് കൊണ്ടുവരണം, ഇവിടെ മജ്‌ലിസ് സെറ്റപ്പ് ആക്കണം. ഇതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അജിസാണോ കസലാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യനെ മടി എപ്രകാരം നശിപ്പിക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. ഇപ്പൊ നമ്മളിവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ദൈവത്താണ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ഒരു മർക്കസ് വേണം, അത് തെരഞ്ഞു നടക്കണം, നല്ല സ്ഥലം നോക്കണം, അതിന്റെ റെന്റ് കൊടുക്കണം, അതിന് ആളുകളെത്തുന്ന പണം പിരിക്കണം, അതിന്റെ പേപ്പർ വർക്കുകൾ ശരിയാക്കണം, ചിലപ്പോൾ ഒരു 10 വട്ടം 20 വട്ടം പോകേണ്ടി വരും, അതിന് വരിസംഖ്യ പിരിക്കാൻ വേണ്ടി നടക്കണം. ഒരാൾ ചിന്തിക്കണം, ഇതൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ഇതൊക്കെ ഒരാൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെങ്കിലോ, ഇതിൽ നിന്നെല്ലാം ഒരാൾ മാറി നിൽക്കണം, ഇതൊന്നും ചെയ്യാൻ ആരും സന്നദ്ധരല്ല, എന്ത് പറഞ്ഞാലും മടി. ഇങ്ങനെ മടിയന്മാരായ ആളുകൾക്ക് ദുനിയാവിലും വിജയിക്കാൻ കഴിയില്ല, ആഖിറത്തിലും വിജയിക്കാൻ കഴിയില്ല. ഒരാൾ അങ്ങനെ ചിന്തിച്ചിട്ട് അയാൾക്ക് മാറി നിന്നോടെ ദർശന പോകാന്. ഒരാൾ ചിന്തിക്കണം, അത് വണ്ടി എടുക്കണം, എത്ര ദൂരം പെട്രോൾ അടിക്കണം, ദൂരം പോകണം, അവിടെ എത്തണം, ട്രാഫിക്, മറ്റത് മറിച്ചത്. ആ ഇൽമിൽ നിന്ന് അയാളെ തടയുന്നത് എന്താ? അജിസാണോ? അതല്ല കസലാണോ? ഇത് ഗൗരവപൂർവ്വം ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ട് ഉദാഹരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന്, ഷെയ്ത്താൻ മനുഷ്യനെ മടിയനാക്കുന്നത് എങ്ങനെയാണ്? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഹദീസിൽ വന്നതാണ്, പിശാച്ച് വരും, അവന്റെ തലയുടെ മൂർദാവിൽ അവന്റെ പിൻഭാഗത്ത് 3 കെട്ടുകളിടും. ആ ഓരോ കെട്ടുകളിടുമ്പോഴും പിശാച്ച് പറയും, ഉറങ്ങിക്കോ ഉറങ്ങിക്കോ, ഇനിയും രാത്രി കുറയുണ്ട്. ഓരോ കെട്ടുകളിടുമ്പോഴും പിശാച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഹദീസ് ഞാൻ വിശദീകരിക്കണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിന്റെ അവസാന ഭാഗത്ത്, ഇങ്ങനെ പിശാച്ച് 3 കെട്ടുകളിടും. ആ മനുഷ്യൻ ഉണർന്നു, അള്ളാഹുവിനെ ഓർത്തു, ഒരു കെട്ടായി പിശാച്ച് കെട്ടിയ ഒരു കെട്ട് ശും, അത് തൂഫാനായി പോകും. അയാളെ വുളു കൊടുത്തു, പിശാച്ചിന്റെ 2-ാമത്തെ കെട്ടും അതും തകർന്നു. അയാളെ നിസ്കരിച്ചു, പിശാച്ചിന്റെ 3-ാമത്തെ കെട്ടും തകർന്ന് തരിപ്പണായി, 3 കെട്ടും കഴിഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ 3 കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ അയാൾ പ്രഭാതത്തിലാകാ ഫാസ്ബഹ നശീതൻ തൊയ്യിബു നഫ്സ്. അയാൾ പ്രഭാതത്തിൽ എങ്ങനെയാണ് പ്രവേശിക്കുക? ശുദ്ധഹൃദയനും ഊർജ്ജസ്വലതയുള്ളവനുമായിട്ടാണ് അയാൾ രാവിലെ നേരം വിളിക്കുക. അയാൾ ആവേശമുള്ള ആളായിരിക്കും. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ശുദ്ധമായ മനസ്സോടുകൂടിയിട്ട് അയാൾ രാവിലെ എഴുന്നേൽക്കും. എന്നാൽ ഇതല്ലാത്ത ഒരാളോ? അജിസ് കൊണ്ടല്ല, കസൽ കൊണ്ട് കടന്നുറങ്ങിയ ആളെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞു, വൈല്ലാ അസ്ബഹ ഖബീസുൻ നഫ്സി കസ്ലാൻ, അവൻ മടിയനാ. സുബൈക്ക് ഇത് 3 ചെയ്യാത്ത ആളെ സംബന്ധിച്ചിടത്തോളം, അത് രാത്രിസ്കാരത്തെ സംബന്ധിച്ചാണെന്ന് അല്ല, സുബിസ്കാരത്തെ സംബന്ധിച്ച് അതിൽ ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. അതിസ്കാരാകട്ടെ സുബിയാകട്ടെ, നിസ്കരിക്കാൻ വേണ്ടി എണീക്കാത്ത ആളെ സംബന്ധിച്ച് പറഞ്ഞെന്താ? അവന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ തുഷിച്ച മനസ്സാണ്. അവൻ കസ്ലാൻ, ആ ഹദീസിൽ പ്രയോഗിച്ച എന്താണ്? അവൻ കസ്ലാനായിട്ടാണ് രാവിലെ ഉണരുക. ഇത് ഹദീസാണ്, ഖാരി ധരിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത്. കോട്ടുപാടുമ്പോ തടുക്കണമെന്ന് പറഞ്ഞു, അത് ഷെയ്ത്താനിൽ നിന്നതാണെന്ന് പറഞ്ഞു. അത് ഷെയ്ത്താനിൽ നിന്നുള്ളതാണെന്ന് പറയാനുള്ള കാരണം എന്താ? വേറെ ഹദീസിൽ വന്നു, തുമ്മുക എന്നുള്ളത് അള്ളാഹുവിന് ഇഷ്ടമാണ്, കോട്ടുവ അള്ളാഹുവിന് വെറുപ്പാണ്. അതിന് ഇബ്നു സുബ്ഹാനഹു വ തആലയെ കൊടുത്തൊരു വിശദീകരണം എന്താ വെച്ചാല്, കോട്ടുവ ഷെയ്ത്താനിൽ നിന്നുള്ളതാണ്. ഒരാൾ കോട്ടുവ ഇടുന്നത് എന്തിന്റെ തെളിവാണ്? ഇബ്നു സുബ്ഹാനഹു പറയാണ്, യദുല്ലു അലൽ കസലി, ഒരാൾ മടിയനാണെന്നുള്ളതിന്റെ തെളിവാണ്. അയാളുടെ മടിയും അലസതയുമാണെന്ന് കോട്ടുവായിലൂടെ അയാൾ പ്രകടിപ്പിക്കണം. ഷെയ്ത്താൻ ആഗ്രഹിക്കുന്നത് എന്താ? വ ഷെയ്ത്താൻ യുഹിബ്ബു മിൻ ഇബ്നി ആദമ അൻ യകൂന കസൂലൻ ഫുതൂറ, ആളുകൾ നിഷ്ക്രിയരായിത്തീരണം, മടിയന്മാരായിത്തീരണം, ഇതാണ് ഷെയ്ത്താന് ആഗ്രഹിക്കുന്നത്. അപ്പൊ കോട്ടുപാടുന്നത് ഷെയ്ത്താൻ ഇഷ്ടമാണ്. തുമ്മുന്നത് എന്താണ്? അതൊരു ഊർജമാണ്, ആവേശമാണ്, ഉന്മേഷമാണ്, അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. തസാബ് കോട്ടുവ, അത് പിശാച്ചിൽ നിന്നുള്ളതാണ്, കാരണം അത് മടിയുടെ ലക്ഷണമാണ്, അയാൾക്ക് മടിയുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ അള്ളാഹു അത് വെറുക്കുന്നു, അതുകൊണ്ടാണ് അത് തടുക്കട്ടെ എന്ന് പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ വിഷയങ്ങൾ പറഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഹദീസിലൂടെ പഠിപ്പിച്ചു. അപ്പൊ നമ്മൾ ഈ സന്ദർഭത്തിൽ ഗൗരവപൂർവ്വം ആലോചിക്കുക, ഈ മടി എന്നുള്ളത് ഒരാളെ നശിപ്പിക്കും, ഒരാളെ പരാജയപ്പെടും. ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരാൾക്ക് വാഹനമല്ല, ഞാൻ ഒരാളോട് ചോദിക്കണം, ഇതാ ഇയാളെ ഒന്ന് പിക്ക് ചെയ്യണം. എല്ലാവർക്കും ചിലപ്പോൾ ഓരോ കാരണങ്ങൾ പറയാനുണ്ടാവും, നമ്മളെ കൂട്ടത്തിലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം പറഞ്ഞു, ഞാൻ പറയുന്നത് ഇങ്ങനെ അതിനെന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് കൂളായിട്ട് സ്കൂട്ടാകുക, അയാളെ ഒന്ന് കൊണ്ടുപോയിട്ടാ മതി. ഇതൊക്കെ മടിയാണ്, അതിന് വണ്ടി എടുക്കണം, അയാളെ കൊണ്ടുപോയിടണം. എന്നാ ദുനിയാവിന്റെ കാര്യത്തിലോ? നമ്മളോട് പറയണേ, ഇനി 12 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ പ്രോബ്ലം. ക്ലാസ് 20 മിനിറ്റിലധികം ഒരു 1.5 മണിക്കൂറായാൽ കോട്ടുവാടല്, പിറുപുറുക്കല്, എന്തിനത്രത്തോനെ ക്ലാസ്? ഇത് ഈ മടി എന്നുള്ള എന്താ കാരണം? മടിയാണ് കാരണം, അവിടെ പ്രശ്നം മടിയാണ്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അൽ കസലു അസ്ലുൽ ഖൈബത്തി വൽ ഫശൽ. മടി എന്നത് പരാജയത്തിന്റെയും ദുർബലതയുടെയും അടിത്തറയാണ്. അല്ല പറയുന്നത് സഅദി റഹ്മത്തുള്ളാഹി പറയാണ്, പരാജയത്തിന്റെ ദുർബലതയുടെ അടിസ്ഥാനമാണെന്ത് മടി എന്നുള്ളത്. ഫൽ കസ്ലാൻ ലാ യുദരിക്കു ഖൈറൻ വലാ യനാലു അക്രമ. ഒരു മടിയൻ അവനൊരു ഖൈറും നേടാൻ കഴിയില്ല, ഒരു ആദരവും അവന് സമ്പാദിക്കാൻ കഴിയില്ല. വലാ യഹല ബിദീനിൻ വലാ ദുനിയൻ, ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ യാതൊരു സൗഭാഗ്യവും ആസ്വദിക്കാനും മടിയന് കഴിയില്ല. മടിയന്മാർ എന്നുള്ളത് ഖുർആൻ രണ്ട് തവണ പ്രയോഗിച്ചിട്ടുണ്ട്. കുസാല മടിയന്മാർ, ആരെ കുറിച്ചാ? കപട വിശ്വാസികളെ കുറിച്ചാ പ്രയോഗിച്ചിട്ടുള്ളത് മടിയന്മാർ എന്നുള്ളത്. കുസാല അങ്ങനെ തന്നെയാണ് പ്രയോഗിച്ചിട്ടുള്ളത്, മടിയന്മാർ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ. വൈദാ കാമു ഇലസ്സലാത്തി കാമു കുസാല, അവർ നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ മടിയന്മാരായിക്കൊണ്ടാണ് നിൽക്കുക. മടിയന്മാർ അത് ഖുർആൻ വിശേഷിപ്പിച്ചത് ആരാണ്? കപട വിശ്വാസികളാണ്. അപ്പൊ ഈ ദൈവത്തിന്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഇനി നമ്മളൊക്കെ എല്ലാവരും നിന്ന് മാറിയുന്നു, അതുകൊണ്ട് ദൈവത്ത് ഇവിടെ ഖത്തറിൽ നിൽക്കും അല്ലെങ്കിൽ ലോകത്ത് നിൽക്കും. നമ്മൾ മടിയന്മാരായിട്ട് നമ്മൾ നശിക്കുക എന്നുള്ളതല്ലാതെ, നമ്മൾ മടിയന്മാരാകുന്നത് കൊണ്ട് നമ്മൾ നശിക്കൂ എന്നുള്ളതല്ലാതെ, നശിക്കുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നും ഈ ലോകത്ത് സംഭവിക്കൂല. ഇങ്ങനെ എല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് എല്ലാ ഖൈറുകളിൽ നിന്നും എല്ലാ നന്മകളിൽ നിന്നും ഒരാൾ മാറി നിൽക്കുകയാണെങ്കിൽ, ഒരു സംഗതി നടക്കണമെങ്കിൽ അതിന്റെ അമല് ചെയ്യേണ്ടത്. ആർക്കും ഒന്നും ചെയ്യാത്തവർക്ക് നല്ല സുഖമാണ്, അവർക്ക് വെറുതെ കൈയും കെട്ടിയിട്ട് ഇരുന്നാൽ അതൊന്നും ചെയ്യണം, നല്ല സുഖം. ഞാനും എന്റെ ഭാര്യയും ഒരു തട്ടാൻ എന്ന് പറഞ്ഞ പോലെ ഒന്നിലേക്ക് മടവറണ്ട. അവർക്ക് മടിയന്മാരായിട്ട് സുഖമായിട്ട് അവരുടെ ജോലിയായിട്ട് അവർക്ക് മുന്നോട്ട് പോകാം. ഒരു കാര്യം നടക്കണമെങ്കിൽ അത് ചെയ്യണ്ടേ? ഇപ്പൊ ഇവിടെ നോമ്പ് തോറ നടക്കണമെങ്കിൽ അത് ചെയ്യണ്ടേ? അത് ചെയ്യാൻ ആളുകൾ വേണ്ടേ? അത് ഞാൻ മാറിയുന്നു, വേറൊരാൾ മാറിയുന്നു. അങ്ങനെ ഒരാൾ മടിയനാകുന്നുണ്ടെങ്കിൽ, മടിയന്മാരായി തീരുന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് രക്ഷ ചോദിച്ചു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസലി, മടിയിൽ നിന്നും അജിസിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഇത് നമ്മളറിയാതെ നമ്മളെ പിടിമുറുക്കാണ്. ഓരോന്നിലുണ്ട് ഖുർആൻ പാരായണം, രണ്ടായത്ത് ഓതുമ്പോത്തിന് ഖുർആൻ അടച്ചു വെക്കുകയാണ്. എന്താ കാരണം? അജിസ, അജിസാണോ? ബുദ്ധിയില്ലാത്തതുകൊണ്ടാ? അറബി അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയാത്തതുകൊണ്ടാ? മടി. രണ്ടായത്ത് ഓതി അടച്ചു വെച്ചു, അടച്ചു വെച്ചു. പിന്നെ വാട്സപ്പാണ്, ഫേസ്ബുക്കാണ്, ഒരു പ്രശ്നമല്ല. ഇത്ര മണിക്കൂർ വേണമെങ്കിൽ ഇരിക്കും. ഇതേപോലെ തന്നെയാണ് ഖുർആൻ പഠിക്കുന്ന കാര്യം, ഹദീസ് പഠിക്കുന്ന കാര്യം. മടിയല്ലാതെ മറ്റെന്താണ് നമ്മളെ തടയുന്നത്? ഇവിടെ നമ്മൾ വെള്ളിയാഴ്ച ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വണ്ടിയുണ്ട്, ആരോഗ്യമുണ്ട്, വരാനുള്ളതുണ്ട്, മടിയല്ലാതെ നിന്നെ തടയുന്നത് എന്താണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസല. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു മനുഷ്യന്റെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഖൈറുകൾ തടയുന്നത് രണ്ടെണ്ണാണ്. ഇതിന്റെ വാചകം അന്ന അഅലമൽ അസ്ബാബി അല്ലതി യുഹറമു ബിഹൽ അബ്ദു ഖൈറ ദുനിയ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഖൈറുകൾ ഒരടിമക്ക് തടയപ്പെടുന്നത് രണ്ട് കാര്യങ്ങൾ തന്നെയത്. ഒന്ന് ഗഫലത്ത്, രണ്ട് അൽ കസൽ. ഈ രണ്ടെണ്ണാണ് മടിയും ഗഫലത്തും അശ്രദ്ധയും. അപ്പൊ മടി എന്നുള്ളത് ഒരു ചില്ലറ വിഷയമല്ല, കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. അത് അമലുകളിൽ വരുന്നുണ്ടെങ്കിൽ അത് നിഫാഖിന്റെ അടയാളം കൂടിയാണ്. അത് കുർത്തിബി ഖദ്ദത്തിന്റെ തഫ്സീറിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാള് ആക്റ്റീവായിരിക്കണം എല്ലാ സമയത്തും, ആവേശമുള്ള നന്മകളുടെ കാര്യത്തിൽ, ഖൈറാത്തുകൾ, ഒരു നല്ല കാര്യം ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ അത് ചെയ്യുക. അതിന് മാറിയിരിക്കല്ല, അതിപ്പോ എല്ലാവർക്കും മാറുന്നോടെ. ഞാൻ പറഞ്ഞു കപട വിശ്വാസികളെ സംബന്ധിച്ചാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ടുള്ളത് പച്ചക്ക് കുസാല മടിയന്മാർ എന്ന് പറഞ്ഞത്. അവരുടെ ഒരു സ്വഭാവം തരുന്നവരോ ജിഹാദിന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞിട്ട് മാറിക്കും. അതിലൊരു കാരണം അവർ പറഞ്ഞത് എന്താ പറയുക, തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ പറഞ്ഞു ലാ തൻഫിറു ഫിൽ ഹരരി, നല്ല ചൂടാണ്, ആരും യുദ്ധത്തിന് പോകണ്ടായിരുന്നു, ഒരു കാരണമാക്കണി. ഇതാണ് കപട വിശ്വാസികൾ, മടിയാണ് അവര് പറയണ. ലാ തൻഫിറു, തൻഫിറു എന്ന് പറഞ്ഞാല് ഒരു കൽപ്പന കേട്ടാല് ഉടനെ പുറപ്പെടുന്നതിനാണ് പിന്നെ ആ പദം പ്രയോഗിക്കുക. നിങ്ങൾ പുറപ്പെടരുത്, കപട വിശ്വാസികൾ പോകുന്ന ആൾക്കാരെയും മുടക്കാണ്. കാരണം എന്താ? ലാ തൻഫിറു ഫിൽ ഹരരി, നല്ല ചൂടാണ്. ഇത്തരത്തിലുള്ള ന്യായങ്ങളും തടസ്സങ്ങളുമാണ് നമ്മൾ ഓരോരുത്തരും പറയുന്നതെങ്കിൽ അതൊരു രോഗമാണ്. ആ രോഗത്തിന്റെ പേരാണ് മടി എന്നുള്ളത്. അലസത, അലംഭാവം, ഉദാസീനത, അത് നമ്മളെ നശിപ്പിക്കും. ഷെയ്ഖ് ഫൗസാൻ അഫിലഹുല്ല അദ്ദേഹം പറഞ്ഞു അൽ ജന്നത്തു, സ്വർഗ്ഗമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ലാ തുനാലു ബിൽ കസലി വന്നൗമി വറാഹ, അത് ഉറക്കം കൊണ്ടോ അലസത കൊണ്ടോ വിശ്രമം കൊണ്ടോ കിട്ടൂല. മൂന്നെണ്ണ പറഞ്ഞത് കസല്, നൗമ്, റാഹത്ത്. ഇപ്പൊ ലൈലത്തുൽ ഖദറിന്റെ രാവാണല്ലോ, ആകെ 10 ദിവസമേ ഉള്ളൂ. മാസത്തിൽ 365 ദിവസമല്ലല്ലോ 10 ദിവസം, 30 ദിവസമുണ്ടോ, 29 ദിവസമുണ്ടോ, ആവില്ല അവസാനത്തെ 10 ദിവസം. അതന്നെ ചില ആളുകൾ തെരഞ്ഞെടുത്തിട്ട് അടയാളങ്ങളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് കണ്ണട വെച്ചിട്ടാണ് ചില ആളുകൾ പോണത്. ലൈലത്തുൽ ഖദർ ഉയർത്തപ്പെട്ടത് തന്നെ എന്തിനാ? അത് ആ ഹദീസ് തന്നെ പറഞ്ഞ എന്തിനാ? അത് നിങ്ങൾക്ക് ഖൈറായേക്കാന്നുള്ളതാണ്. ആ ഖൈറായേക്കാന്നുള്ളതിന് വിശദീകരണം പറഞ്ഞാൽ എന്താ? ആ 10 ദിവസങ്ങളിലും അമലുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാ. എന്നിട്ട് ഓരോരുത്തരും കണ്ണട വെച്ചിട്ട് ഇന്ന് മഴ ഉണ്ടോ, അപ്പൊ ലലിതുൽ ഖദർ ഇന്നലെ കഴിഞ്ഞു, അപ്പൊ നിന്ന് പോകണില്ല. പിന്നെ 21 രാവ്, 22 ഇരട്ടയും ലലിതുൽ ഖദർ പിന്നെ വരുമെന്നുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ 10 എന്നുള്ളതാണ്. അതിൽ കൂടുതൽ കൂടുതൽ പ്രാധാന്യം ഒറ്റയായ രാവുകൾക്ക് ഉണ്ടെന്ന് മാത്രം. ഞാൻ പറയുന്നത് ഈ ലൈലത്തുൽ ഖദറിന്റെ പുണ്യത്തിൽ നിന്നും നമ്മളെ തടയുന്നത് എന്താണ്? അജ്സ. പള്ളിയിലേക്ക് പോകാനുള്ള ആരോഗ്യമല്ലേ, നിസ്കരിക്കാനുള്ള ആരോഗ്യമല്ലേ? അതിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ് തറാവിയ്. തറാവി നിസ്കരിക്കാനുള്ള തടസ്സം എന്താണ്? അജ്സ. അതൊക്കെ സ്ഥലം. ആ വലിയ പ്രതിഫലം അവർക്ക് തടയപ്പെടുന്നത് അവൻ മടിയനായതുകൊണ്ട് മാത്രമാണ്. അവന്റെ മടി മാത്രമാണ് അതിന്റെ കാരണം. ആലോചിക്കണം, അവന്റെ മടി മാത്രമാണ്. അപ്പൊ ഷെയ്ഖ് ഫൗസാൻ അഫീലഹുള്ള പറഞ്ഞു, അങ്ങനെ കസല കൊണ്ട് ഒരാൾക്ക് സ്വർഗം കിട്ടൂല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, സൽകർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ക്ഷീണം, അങ്ങനെ നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് അയാള് തഅബായി, അയാൾ ക്ഷീണിച്ചിട്ടുണ്ട്, അമലുകൾ ചെയ്തിട്ടുണ്ട്, അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ ചെയ്ത് ക്ഷീണിച്ച ആളുകൾക്കുള്ളതാണ് സ്വർഗം എന്നുള്ളതാണ് അവർ പറയുന്നത്, ഷെയ്ഖ് ഫൗസാൻ ഹഫിളഹുള്ള പറയുന്നത്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി. അപ്പൊ ഇത് നിർബന്ധ കാര്യങ്ങളിൽ മാത്രമല്ല, നിർബന്ധ കാര്യങ്ങൾ വരെ ഒഴിവാക്കുന്നത് മടിയാണ്. നിങ്ങളൊന്ന് പരിശോധിക്കും, നിങ്ങൾ ഓരോന്ന് എടുത്തിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങൾ, നമ്മൾ ഒഴിവാക്കി വിടുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്ന് എടുത്തിട്ട് പരിശോധിക്കും. സുന്നത്തുകളായ കാര്യങ്ങൾ എടുത്തിട്ട് പരിശോധിക്കും. ദഅവത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൽമുമായി, ഖുറാൻ പഠിക്കുന്നതിൽ നിന്ന്, ഹദീസ് പഠിക്കുന്നതിൽ നിന്ന് ഒക്കെ ഒരാളെ തടയുന്നത് അവന്റെ ശരീരത്തിലുള്ള ദുർബലതല്ല, അവന്റെ മടിയാണ്. കഴിവുണ്ട്, പക്ഷെ മടി അവനെ തടയാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ലൗ കാന ഹാദൽ ഇൽമു യുദ്റകു ബിൽ മുന, അദ്ദേഹത്തിന്റെ ഒരു ഷിയറാണ്, അറിവ് എന്നത് ആഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുമായിരുന്നെങ്കിൽ മാ കാന യബ്ഖാഫിൽ ബരിയത്തി ജാഹിലോ, അള്ളാഹുവിന്റെ ഈ ദുനിയാവിൽ ഒരാളും ജാഹിലായിട്ട് ഉണ്ടാവില്ല. പൂതി ഉണ്ട്, ഇൽമു വേണം, പഠിക്കണം എന്നുള്ളത്. അപ്പൊ ആഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുമായിരുന്നെങ്കിൽ ദുനിയാവിൽ ആരും ജാഹിലായിട്ട് ഉണ്ടാവില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഈ ജിഹാദ് വലാ തക്സൽ വലാ തക് ഗാഫില, അതുകൊണ്ട് നീ പരിശ്രമിക്കണം, നീ സ്ട്രോങ് ആണം, നീ മടി കാണിക്കരുത്, നീ അശ്രദ്ധനാകരുത്. വലാ തക്സൽ, നീ മടിയനാകരുത്, നീ പരിശ്രമിക്ക്. ഫനദാമത്തുൽ ഖുബാലി മൻ യതകാസലു, മടി കാണിക്കുന്നവർക്കാണ് ഖേദകരമായ പര്യവസാനം ഉണ്ടാവുക. ആ ഖേദകരമായ പര്യവസാനം പരലോകത്തുണ്ടാവും മടി കാണിക്കുന്ന ആളുകൾക്ക്. അതുകൊണ്ട് കുറച്ചുകൂടി ഇതിൽ പറയാനുണ്ട്, ഇൻഷാല്ലാ നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാം. അപ്പോൾ ഈ പ്രാർത്ഥന എല്ലാവരും ഹിഫ്ലാക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ, അജ്സിൽ നിന്നും കസലിൽ നിന്നും. അത് കുറച്ച് ദീർഘമായിട്ടുള്ള പ്രാർത്ഥനയാണ്, പല റിവായത്തിൽ വന്നിട്ടുണ്ട്, പല റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, കുറേ ദുആകൾ വന്നിട്ടുണ്ട് ഈ കസലിൽ നിന്ന് പിന്നെ രക്ഷ ചോദിച്ചുകൊണ്ടിട്ടുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ അതൊരു രോഗമാണ് നമ്മളെ പിടിമുറുക്കിയിട്ടുണ്ടോ എന്നുള്ളത് ഗൗരവപൂർവ്വം ആലോചിക്കുക, ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ കസൽ എന്ന് പറയുന്ന മാരകമായ രോഗത്തിൽ നിന്ന് നമ്മെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ.